السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം സീറത്തു നബവിയ്യ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 71-ാമത്തെ ഒരു ഭാഗത്ത്. ഇപ്പം നമ്മൾ ഉഹുദുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്ത് ഓർക്കുന്നുണ്ടാകും, മുസ്ലിം സൈന്യം ആ വെള്ളിയാഴ്ച ദിവസം ജുമാനന്തരം മുസ്ലിം സൈന്യം മദീനയിൽ നിന്നും പുറപ്പെട്ട് ഒരു രഹസ്യ വഴിയെല്ലാം താണ്ടി അവർ ഉഹുദിൻ്റെ ഭാഗത്തെത്തുകയാണ്. ഉഹുദ് മലയുടെ ഒരറ്റത്ത് മുസ്ലിം സൈന്യം താവളമടിക്കുകയാണ്. അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇപ്പോൾ ഉഹുദ് മല പിന്നിലും മദീനയെ മുന്നിലും ആക്കി, അതായത് ശത്രു സൈന്യം മുസ്ലിങ്ങൾക്കും മദീനയ്ക്കും ഇടയിൽ വരുന്ന രൂപത്തിലായിരുന്നു മുസ്ലിം സൈന്യം ആ യുദ്ധക്കളത്തിൽ ക്യാമ്പ് ചെയ്തത്. അപ്പോൾ യുദ്ധക്കളത്തിലുള്ള മുസ്ലിം ആ സൈന്യത്തിൻ്റെ ക്യാമ്പിനെ സംബന്ധിച്ച് പറയുന്ന സന്ദർഭത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു അല്പം ഉയർന്ന സ്ഥലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം സൈന്യത്തിൻ്റെ ക്യാമ്പിന് വേണ്ടി തിരഞ്ഞെടുത്തത്. അപ്പോൾ യുദ്ധക്കളത്തിൽ ഉയർന്ന സ്ഥലം ലഭിക്കുന്നതിന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നത് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. കാരണം തീർച്ചയായിട്ടും ആ ഉയർന്ന ഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്കായിരിക്കും യുദ്ധത്തിൽ ആധിപത്യം ഉണ്ടാവുക. കാരണം ഉയർന്ന ഭാഗത്തു നിന്നും മൊത്തത്തിൽ ആ യുദ്ധത്തിൻ്റെ ഒരു ഫുൾ വ്യൂ ഒരേ സന്ദർഭത്തിൽ ലഭിക്കാനും അതിനനുസരിച്ച് ആ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ശത്രുക്കളുടെ മൊത്തം നീക്കം ഓരോ സന്ദർഭത്തിലും കൃത്യമായിട്ട് നിരീക്ഷിക്കാനും അതിനനുസരിച്ച് തന്ത്രങ്ങൾ മെനയാനെല്ലാം ആ സൈന്യാധിപൻ അതുവഴി സാധ്യമാകുമെന്നുള്ള. അതുമാത്രമല്ല, ഇനി എങ്ങാനും യുദ്ധത്തിൽ പരാജയം സംഭവിക്കുകയാണെങ്കിൽ ശത്രുക്കളുടെ കയ്യിൽ ബന്ദികളായി അകപ്പെടാതെ ആ ഉയർന്ന ഭാഗത്തേക്ക് അവർക്ക് ഓടി രക്ഷപ്പെടാൻ സാധിക്കും. അതായത് ഉയർന്ന സ്ഥലമായതുകൊണ്ട് തന്നെ താഴെ നിന്ന് അവർ ഫോളോ ചെയ്യുന്ന സന്ദർഭത്തിൽ അവരെ ആക്രമിച്ച് കീഴടക്കാൻ എളുപ്പമാണ്. അതെല്ലാം മുന്നോട്ടുള്ള ചരിത്രത്തിൽ നമ്മൾ കാണാനിരിക്കുകയാണ്. ഇപ്പം നേരെ മറിച്ച് മറുവശത്ത് ഖുറൈശികൾക്ക് ഒരല്പം താഴ്ന്ന ഒരു താഴ്വാര പ്രദേശമാണ് ഖുറൈശികൾക്ക് അവരുടെ താവളമായിട്ട് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ യുദ്ധക്കളത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ലേഔട്ട് പരിശോധിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ പിറകിൽ ഇമേജ് കാണുന്നുണ്ടാകും. ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ഭാഗത്ത് ഉഹുദ് എന്നുള്ളത് ഒരൊറ്റ മലയല്ല, മറിച്ച് നിരവധി 7 കിലോമീറ്ററിലധികം വരുന്ന നിരവധി മലനിരകളാണ്. അപ്പം അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ ഒരു ജീനിയസ് എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ലൊക്കേഷനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളുടെ താവളമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ ആ ക്യാമ്പ് ചെയ്ത ഭാഗത്ത് മുസ്ലിങ്ങളുടെ പിറക് ഭാഗത്ത് ആ കൂറ്റൻ ഉഹുദ് മലയാണ്. അപ്പോൾ പിറക് ഭാഗം ആ കൂറ്റൻ ഉഹുദ് മലയാൽ സംരക്ഷിതമാണ്. അതേപോലെ തന്നെ വലതു ഭാഗത്തും ഉഹുദ് മലയാണ്. ഈ രണ്ട് ഭാഗത്തും പിന്നീട് നോക്കേണ്ടതില്ല. അപ്പോൾ വലതു ഭാഗവും പിറക് ഭാഗവും ആ കൂറ്റൻ ഉഹുദ് മലയാൽ സംരക്ഷിതമാണ്. പിന്നീട് ഓപ്പണായിട്ടുള്ള ഇടതുഭാഗം ഓപ്പണാണ്. പക്ഷേ ആ ഇടത് ഭാഗത്ത്, ഓപ്പണായിട്ടുള്ള ഇടത് ഭാഗത്തിൻ്റെ മധ്യത്തിൽ ഒരു വലിയ കുന്നുണ്ട്. ജബലുൽ ഐനൈൻ എന്നുള്ള പേരിലുള്ള ഒരു കുന്നാണ് ഇടത് ഭാഗത്തുള്ളത്. അത് ജബലുൽ ഐനൈൻ എന്ന അക്കാലത്തും പിന്നീട് യുദ്ധാനന്തരം അത് ജബലുർ റുമ എന്ന പേരിലും പ്രസിദ്ധമായി തീരുന്നുണ്ട്. അതായത് മറ്റൊരു സൈഡ് പോയിൻ്റ്, പല സന്ദർഭത്തിലും പല ആളുകളും മദീന സിയാറത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ അതാണ് ഉഹുദെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ആ ഒരു ചെറിയ കുന്ന്, ഇന്ന് ചെറിയ കുന്നാണ്, നമുക്ക് തീർച്ചയായിട്ടും അക്കാലഘട്ടത്ത് ഇന്നുള്ളതിനേക്കാൾ ഒരു 6-7 ഇരട്ടി വലിപ്പത്തിലായിരിക്കും അക്കാലഘട്ടത്ത് ഉണ്ടാവുക. കാരണം തീർച്ചയാണ് 1400 വർഷം നിരവധി ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ കയറി ഇറങ്ങി, ആ സിയാറത്ത് ചെയ്യുന്ന ആളുകളെല്ലാം കയറിയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സൈസ് ഇന്ന് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ആ ജബലുൽ ഐനൈനാണ് ഇടത് ഭാഗത്ത് മധ്യത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭാഗത്ത് ആ കുന്നിൻ്റെ മുകളിൽ 50 അമ്പെയ്ത്തുകാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിന്യസിക്കുകയാണ്. അതുവഴി ഇടതു ഭാഗവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കുകയാണ്. ഇപ്പോൾ 3 ഭാഗത്തും, അതായത് വലതും പിറക് ഭാഗത്തും ഉഹുദ് മലയും ഇടത് ഭാഗത്താകട്ടെ ആ കുന്നിന് മുകളിലുള്ള അമ്പെയ്ത്തുകാരും, അപ്പോൾ 3 ഭാഗവും പ്രൊട്ടക്റ്റഡ് ആണ്. ഇനി ഓപ്പൺ ആയിട്ടുള്ളത് ആ മുന്നിലുള്ള ആ ഒരല്പം ഭാഗം മാത്രമാണ്. നിങ്ങൾ പിറകിൽ ആ അനിമേഷനിൽ കാണുന്നുണ്ടാവും, അതായത് ഒരു ബോട്ടിൽ നെക്ക് പോലെയുള്ള ആ ഒരു പ്രദേശം, ചെറിയൊരു ഏരിയ, 300 മീറ്ററോളം വരുന്ന ആ ഒരു ഏരിയ. അതിലൂടെ വേണം ഖുറൈശികൾക്ക് മുസ്ലിങ്ങളെ ആക്രമിക്കാൻ. ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധക്കളത്തിലുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് മുസ്ലിങ്ങൾക്ക് ആ മുന്നിലേക്ക് മാത്രം, ആ ഒരു ചെറിയ ഭാഗത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ മതി, ബാക്കിയുള്ള 3 ഭാഗവും സംരക്ഷിതമാണ്. അപ്പോൾ അവിടെ ഒരു സൈനിക നായകൻ എന്നുള്ള നിലയ്ക്ക് റസൂലുള്ളാഹിൻ്റെ മിലിറ്ററി ജീനിയസ് നോക്കുക, അതായത് മുസ്ലിം സൈന്യം വെറും 700 മാത്രമാണ്. അതേ സന്ദർഭത്തിൽ മറുവശത്ത് ഖുറൈശി സൈന്യം 3000 വരുന്ന, അതായത് 4 ഇരട്ടിയിലധികമാണ് ശത്രു സൈന്യം ഉള്ളത്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ചെറിയ നമ്പറിന്, 700 വരുന്ന ആ ഒരു സംഘത്തെ ആ ഒരു സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്യുക വഴി അവിടെ മാക്സിമം എഫക്റ്റീവായിട്ട് ആ ഒരു ചെറിയ നമ്പറിനെ റസൂലുള്ളാഹിക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയാണ്. അത് മാത്രമല്ല, മൂന്ന് ഭാഗത്ത് ഫോക്കസ് ചെയ്യേണ്ടതില്ല, മുന്നോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് യുദ്ധം ചെയ്യാൻ സാധിക്കും. അതേ സന്ദർഭത്തിൽ മറുവശത്ത് ഖുറൈശികൾക്ക് അത്രത്തോളം വലിയൊരു നമ്പറുണ്ട്, അത് കാര്യമായിട്ടുള്ളൊരു ഫലം യുദ്ധക്കളത്തിൽ ചെയ്യാതെ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, എത്ര നമ്പറുണ്ടെങ്കിലും ഈ ഒരു ചെറിയ ഏരിയ ഫോക്കസ് ചെയ്ത് വേണം അവർക്ക് മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ. അപ്പോൾ ആ മൊത്തം പ്ലാൻ അതിമനോഹരമാണ്. പക്ഷേ ആ മൊത്തം പ്ലാനിലുള്ള ഒരേ ഒരു സ്ട്രാറ്റജിക് വീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ, അത് ഇടതുഭാഗത്തുള്ള ജബലുൽ ഐനൈൻ, ആ ജബലുൽ റുമയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് ശക്തരായിട്ടുള്ള 50 അമ്പയ്ത്തുകാരെ ആ കുന്നിന് മുകളിൽ റസൂലുള്ള വിന്യസിക്കാനുള്ള കാരണം. ആ മൊത്തത്തിലുള്ള പദ്ധതിയിൽ ആ ഒരു സ്പോട്ടിൻ്റെ പ്രാധാന്യം കൃത്യമായിട്ട് റസൂലുള്ള മനസ്സിലാക്കിയത് കൊണ്ടാണ് ശക്തമായിട്ട് നിർദ്ദേശങ്ങൾ ആ 50 അമ്പയ്ത്തുകാർക്ക് റസൂലുള്ള നൽകാനുള്ള കാരണം. കാരണം അവരെങ്ങാനും വീക്കായി കഴിഞ്ഞാൽ മൊത്തം പ്ലാന് പ്രതികൂലമായിട്ട് ഭവിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചറിഞ്ഞിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഉഹുദുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന ഉദ്ധരണികളിൽ ഏറ്റവും ആധികാരികമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ഉദ്ധരണി നിരവധി ഗ്രന്ഥങ്ങൾ ഒരേ രൂപത്തിൽ കടന്നു വരുന്ന ഒരു ഉദ്ധരണി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മലമുകളിൽ നിർത്തിയ അമ്പയ്ത്തുകാർക്ക് റസൂലുള്ള നൽകിയ ഇൻസ്ട്രക്ഷനാണ്. അബ്ദുല്ലാഹിബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അൻസാറുകളിൽപ്പെട്ട പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബിയുടെ നേതൃത്വത്തിൽ 50 ആളുകളെ റസൂലുള്ളാഹി മലമുകളിൽ നിർത്തിയതിന് ശേഷം സീറത്ത് ഇബ്നു ഹിഷാമിൽ വായിക്കാൻ സാധിക്കും, റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് നേരെ വരുന്ന ശത്രുക്കളുടെ അശ്വഭടന്മാരെ നിങ്ങൾ അമ്പ് ചെയ്ത് തുരത്തുക. കാരണം അമ്പ് കണ്ടാൽ നമുക്കറിയാം കുതിര ഒരിക്കലും മുന്നോട്ട് നീങ്ങില്ല. അവരൊരിക്കലും ഞങ്ങളുടെ പിറകിലൂടെ ആക്രമിക്കാൻ ഇടയാക്കരുത്, നിങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കുക എന്ന് റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് പറഞ്ഞു. യുദ്ധം അനുകൂലമായാലും പ്രതികൂലമായാലും എൻ്റെ കൽപ്പന ലഭിക്കാതെ നിങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങി വരുതെന്ന് പ്രത്യേകമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നിർദ്ദേശം നൽകി, സീറത്ത് ഇബ്നു ഹിഷാം. അതേപോലെ തന്നെ ഇമാം അഹ്മദിൻ്റെയും തുബ്രാനിയുടെയും എല്ലാം മറ്റൊരു ഉദ്ധരണിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ പിറകിൽ നിന്നും സംരക്ഷിക്കുക. ഫഇൻ റഅയ്തുമൂന നുഖ്തൽ ഫലാ തൻസുറൂന, ഞങ്ങൾ യുദ്ധക്കളത്തിൽ വധിക്കപ്പെടുന്നതായിട്ട് നിങ്ങൾ കണ്ടാലും നിങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി വരരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകിയ നിർദ്ദേശമാണ്. ഒരല്പം കൂടെ വ്യക്തമായിട്ട് റസൂലുള്ള പറഞ്ഞു, സുഹൈൽ ബുഖാരി തന്നെ കടന്നു വരുന്ന മറ്റൊരു ഉദ്ധരണിയിൽ റസൂലുള്ള പറഞ്ഞു, ഇൻ റഅയ്തുമൂന തഖ്തഫുന ത്വൈറു ഫലാ തബ്റഹു മകാനകും ഹത്താ ഉർസില ഇലൈക്കും. റസൂലുള്ള പറയാണ്, ഇനി ഞങ്ങളെ യുദ്ധക്കളത്തിൽ അവർ പരാജയപ്പെടുത്തി ഞങ്ങളുടെ ജടങ്ങൾ പക്ഷികൾ റാഞ്ചിയെടുക്കുന്നതായിട്ട് കണ്ടാലും എൻ്റെ നിർദ്ദേശം ലഭിക്കാതെ നിങ്ങൾ ഇറങ്ങി വരരുത്. എത്ര ശക്തമായിട്ടുള്ള നിർദ്ദേശമാണ്. അതുമാത്രമല്ല, മറ്റൊരു ഉദ്ധരണി ഒരു പ്രവചനം പോലെ തന്നെ റസൂലുള്ള ഞെട്ടിക്കുന്ന മറ്റൊരു നിർദ്ദേശം തുബ്രാനിയുടെ ഉദ്ധരണിയിൽ കാണാൻ സാധിക്കും. റസൂലുള്ള പറഞ്ഞു, ഇനി ഞങ്ങൾ യുദ്ധത്തിൽ വിജയിച്ച് ഇൻ റഅയ്തുമൂന ഖദ് ഗനിംന ഫലാ തുശാരിക്കൂന, ഇനി ഞങ്ങൾ യുദ്ധത്തിൽ ഞങ്ങൾ വിജയിച്ച് യുദ്ധസ്വത്തുക്കൾ ഞങ്ങൾ ഒരുക്കുകൂട്ടുന്നതായിട്ട് കണ്ടാലും നിങ്ങൾ ഞങ്ങളുമായിട്ട് എൻ്റെ നിർദ്ദേശം ലഭിക്കാതെ നിങ്ങൾ ഒരിക്കലും പങ്കുചേരരുത്. റസൂലുള്ള അവർക്ക് നൽകിയ നിർദ്ദേശം ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഇത്ര ശക്തമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ റസൂലുള്ള നൽകിയത് കാണിക്കുന്ന ഒന്ന് റസൂലുള്ളാഹിൻ്റെ ആ മിലിറ്ററി ജീനിയസ് ആണ്. കാരണം ആ ഒരു സ്പോട്ടിൻ്റെ പ്രാധാന്യം, ആ ഒരു വീക്ക്നെസ് കൃത്യമായിട്ട് റസൂലുള്ളാഹിക്ക് മനസ്സിലായിരുന്നു. ഒന്ന്, രണ്ടാമതായിട്ട് ശത്രു സൈന്യം മുസ്ലിങ്ങളെ പിറകിലൂടെ ആക്രമിക്കാനുള്ള ഏക സാധ്യത അല്ലെങ്കിൽ ഏക വഴി അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായിട്ട് അവിടെ അടക്കുകയാണ്. അപ്പോൾ മൂന്ന് ഭാഗം സംരക്ഷിതായി. ഇനി ആ മുന്നിലെ ചെറിയ ഭാഗം ഫോക്കസ് ചെയ്ത് മുസ്ലിം സൈന്യത്തിന് ആ ശത്രുക്കളെ നേരിടാൻ സാധിക്കും. അപ്പോൾ ആ രൂപത്തിൽ ആ സൈന്യത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധക്കളത്തിൽ പ്ലേസ് ചെയ്തു. അങ്ങനെ ഹിജ്റ വർഷം 3 ശവ്വാൽ മാസം 7 ശനിയാഴ്ച ദിവസം പ്രഭാതത്തിൽ ആ രണ്ട് സംഘവും മണിനിരന്നു. ഇനി യുദ്ധം ആരംഭിക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം. മുസ്ലിം സൈന്യത്തിന് നമുക്കറിയാം, നേരത്തെ പറഞ്ഞിരുന്നു പതാകവാഹകൻ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ആണ്. ആ സൈന്യത്തിൻ്റെ വലതുഭാഗത്തിൻ്റെ ചുമതല റസൂലുള്ളാഹി നൽകിയത് മുന്ദിർ ബിൻ അംർ റളിയല്ലാഹു അൻഹുവിനാണ്. ഇടതുഭാഗത്തിൻ്റെ ചുമതല, ഇടതുഭാഗം പ്രാധാന്യം അർഹിക്കുന്നത് കാരണം അവിടെയാണ് ആ വീക്ക് പോയിൻ്റ് ഉള്ളത്. ആ ജബലുർ റുമയുടെ ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധീരനായിട്ടുള്ള യോദ്ധാവ് സുബൈർ ബിൻ അൽ അവ്വാം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി മിഖ്ദാദ് ബിൻ അൽ അസ്വദ് റളിയല്ലാഹു അൻഹുവിനും ഇടതുഭാഗത്തിൻ്റെ ചുമതല റസൂലുള്ളാഹി നൽകി. മറുവശത്ത് ശത്രു സൈന്യം അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ അണിനിരന്ന് കഴിഞ്ഞു. അവിടെ അബൂ സുഫിയാൻ ആ സൈന്യത്തിൻ്റെ വലതുഭാഗം ഇക്രിമ ഇബ്നു അബീ ജഹലിനും ഇടതുഭാഗത്താണ് ഖാലിദ് ഇബ്നുൽ വലീദ് അദ്ദേഹത്തിൻ്റെ കുതിരപ്പടയുമായിട്ട് നിൽക്കുന്നത്. അതായത് ഖാലിദിൻ്റെ കുതിരപ്പട നിൽക്കുന്നത് ആ ജബലുർ റുമയുടെ നേർ പിറകുഭാഗത്തായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമർത്ഥനായിട്ടുള്ള ഖാലിദ് ഇബ്നുൽ വലീദ് ആ യുദ്ധക്കളത്തിൽ ആ ഒരു ലൊക്കേഷൻ്റെ സാധ്യത വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഖാലിദിൻ്റെ കുതിരപ്പടയെ പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്യണം എന്നുള്ള നിർദ്ദേശവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടതുഭാഗത്തുള്ള സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിനും മിഖ്ദാദിനും റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് നൽകിയിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രണ്ട് അങ്കിയെല്ലാം ധരിച്ച് അവസാനമായിട്ട് ആ സൈന്യത്തിന് ചില നിർദ്ദേശങ്ങൾ നൽകുകയാണ്. റസൂലുള്ളാഹി ആദ്യമായിട്ട് ആ സൈന്യത്തോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ആജ്ഞകളെ നിങ്ങൾ യുദ്ധത്തിലുടനീളം മുറുകെ പിടിക്കുക. റസൂലുള്ളാഹിൻ്റെ കൽപ്പനകൾ മുറുകെ പിടിക്കാനും എൻ്റെ ഉത്തരവ് ലഭിക്കുന്നത് വരെ നിങ്ങൾ യുദ്ധം ആരംഭിക്കരുതെന്നെല്ലാം റസൂലുള്ളാഹി ഇത്താഅത്തിൻ്റെ പ്രാധാന്യം കൃത്യമായിട്ട് അവരെ ഉണർത്തുകയാണ്. ചിന്തിച്ചു നോക്കുക, അതായത് മുന്നോട്ടുള്ള ചരിത്രം വെച്ച് റസൂലുള്ളാഹി ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കുക. സുബ്ഹാനല്ലാഹ്, ആദ്യമായിട്ട് റസൂലുള്ളാഹി ആജ്ഞകൾ അത് മുറുകെ പിടിക്കുന്നതിൻ്റെ പ്രാധാന്യം അവരെ ഉണർത്തി. രണ്ടാമതായിട്ട് റസൂലുള്ളാഹി ക്ഷമ അവലംബിച്ചുകൊണ്ട് ധീരമായി ശത്രുക്കളുമായിട്ട് ആ യുദ്ധക്കളത്തിൽ പോരാടാനുള്ള ചില നിർദ്ദേശങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൈന്യത്തിന് അവസാനമായിട്ട് നൽകി. അതിനുശേഷം ആ അണികളെ മുഴുവൻ ആവേശം കൊള്ളിക്കാൻ വേണ്ടി, നമുക്കറിയാം അത് ഏതൊരു യുദ്ധത്തിലും, അത് ഇസ്ലാമിക ചരിത്രത്തിലാണെങ്കിലും മറ്റുള്ള യുദ്ധചരിത്രങ്ങളിലെല്ലാം ആ യുദ്ധത്തിന് തൊട്ടു മുമ്പായിട്ട് ആ സൈനിക നായകൻ അണികൾ അവരെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി ചില മനോഹരമായിട്ടുള്ള പ്രഭാഷണങ്ങൾ നടത്താറുണ്ട്. ചരിത്രത്തിൽ പല യുദ്ധത്തിൻ്റെയും ഗതികൾ തന്നെ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവസാനമായിട്ട് അവർക്ക് നൽകുന്ന ചില ഉപദേശങ്ങളും പ്രഭാഷണങ്ങളെല്ലാം ആ യുദ്ധത്തിൻ്റെ തന്നെ ഗതി നിർണ്ണയിക്കാറുണ്ട്. അത് അതിലൂടെ ലഭിക്കുന്ന ആ ഒരു ഇൻസ്പിറേഷൻ, അതിൻ്റെ ഇമ്പാക്റ്റ് യുദ്ധത്തിൽ വളരെ വലുതായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായിട്ട് അണികൾ ആവേശം കൊള്ളിക്കാൻ വേണ്ടി റസൂലുള്ളാഹി തൻ്റെ വാളുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി ചോദിച്ചു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി ചോദിച്ചു, മൻ യഖുദു മിന്നി ഹാദാ, എൻ്റെ ഈ വാളുകൾ ഏറ്റെടുക്കാൻ ആരാണുള്ളത്? ആ സന്ദർഭത്തിൽ അണികൾ ഉടനീളം, അണികളിലുള്ള മുഴുവൻ ആളുകളും പല ആളുകളും അനയാ റസൂലുള്ളാഹി, അനയാ റസൂലുള്ളാഹി, പ്രത്യേകമായിട്ട് അലിബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, എല്ലാ ആളുകളും ആ വാള് ഏറ്റെടുക്കാൻ വേണ്ടി അവർ മുന്നോട്ട് വരാൻ ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, മൻ യഖുദു ഹാദ സൈഫ് ബിഹഖിഹി, ഈ വാളിനോടുള്ള ബാധ്യത നിറവേറ്റിക്കൊണ്ട് ഏറ്റെടുക്കാൻ ആരാണുള്ളത്? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ അവരോട് ചോദിച്ചത്. ആ സന്ദർഭത്തിൽ ആ സദസ് അണികൾ മുഴുവൻ നിശബ്ദരാവുകയാണ്. ഉടനെ തന്നെ അണികൾക്കിടയിൽ നിന്നും ഒരു ചോദ്യം ഉയരുകയാണ്. ഒരാൾ ചോദിച്ചു, വമാ ഹഖുഹു യാ റസൂലുള്ളാഹി, ഓ പ്രവാചകർ, എന്താണ് ആ വാളിനോടുള്ള ബാധ്യത? ആ ചോദിക്കുന്നത് അൻസാറുകളിൽപ്പെട്ട പ്രസിദ്ധനായിട്ടുള്ള ഒരു സ്വഹാബി അബൂ ദുജാന റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹം ധീരനായിട്ടുള്ള യോദ്ധാവാണ്. അബൂ ദുജാന എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കുനിയാണ്. യഥാർത്ഥത്തിലുള്ള പേര് സിമാക് ഇബ്നു ഖറശ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ചോദിക്കുകയാണ്, ഓ പ്രവാചകർ, എന്താണ് ആ വാളിനോടുള്ള ബാധ്യത? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലുള്ളാഹി വാൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഈ വാള് വളയുന്നത് വരെ ശത്രുവുമായിട്ട് ധീരമായി യുദ്ധക്കളത്തിൽ പോരാടുക. ആ ഒരു ബാധ്യത നിറവേറ്റിക്കൊണ്ട് ഈ വാൾ ആരാണ് ഏറ്റെടുക്കാനുള്ളത്? അത് കേട്ട ഉടനെ തന്നെ അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന അഖുദുഹു ബിഹഖിഹി യാ റസൂലുള്ളാഹി, ഓ പ്രവാചകരെ, ഞാൻ അതിൻ്റെ ബാധ്യത നിർവഹിച്ചുകൊണ്ട് തന്നെ ആ വാൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അബൂ ദുജാന റളിയല്ലാഹു അൻഹു ആ വാൾ ഏറ്റുവാങ്ങാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇത്രയും ആൾ ധീരരായിട്ടുള്ള ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവും അലീബൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവും എല്ലാം ഉണ്ടായിട്ടും റസൂലുള്ളാഹി ഈ സ്വഹാബിക്ക് തന്നെ വാള് നൽകാനുള്ള കാരണം, ഈ ഒരു സംശയം പ്രധാനമായിട്ട് അവിടെ ഉണ്ടായിരുന്ന സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്നും നൽകാതെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് റസൂലുള്ളാഹി നൽകിയത്? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കണം. ഉമർ അപ്പോൾ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു ആ ഒരു ചോദ്യം മനസ്സിലിട്ടു. ഇൻഷാല്ലാഹ് അതിനുള്ള ഉത്തരം അദ്ദേഹം യുദ്ധക്കളത്തിൽ തേടുന്നുണ്ട്. ഇൻഷാല്ലാഹ് അത് പിന്നീട് നമ്മൾ അതിലേക്ക് വരും. അപ്പോൾ അബൂ ദുജാന റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ വാൾ ഏറ്റുവാങ്ങണം. അദ്ദേഹത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ, അദ്ദേഹം ധീരനായിട്ടുള്ള യോദ്ധാവാണ്. നേരത്തെ പറഞ്ഞു, ജാഹിലിയ കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ധീരത പ്രസിദ്ധമാണ്. അദ്ദേഹത്തിന് ഒരു തലപ്പാവ് ഉണ്ടായിരുന്നു, ഒരു ചുവന്ന തലപ്പാവ്. ആ തലപ്പാവ് അമാമത്തുൽ മൗത്ത് അല്ലെങ്കിൽ മരണത്തിൻ്റെ തലപ്പാവ് എന്നുള്ള പേരിൽ ആ നാട്ടിൽ പ്രസിദ്ധമായിരുന്നു. കാരണം അബൂ ദുജാന യുദ്ധക്കളത്തിൽ ആ തലപ്പാവ്, ആ ചുവന്ന തലപ്പാവ് ധരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹവുമായിട്ട് നേരിടാൻ വരുന്ന ആളുകൾക്കെല്ലാം മരണമായിരുന്നു. അത്രയും ധീരനായിട്ടുള്ള യോദ്ധാവായിരുന്നു അബൂ ദുജാന റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്നും ആ വാള് സ്വീകരിച്ചതിന് ശേഷം അബൂ ദുജാന തൻ്റെ ആ തലപ്പാവ്, ആ ചുവന്ന തലപ്പാവെല്ലാം തലയിൽ ധരിച്ച് നെഞ്ചും വിരിച്ച് അബൂ ദുജാന ആ യുദ്ധക്കളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു. അപ്പം മറുവശത്ത് ശത്രുക്കൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശത്രുക്കൾ അബൂ ദുജാന ആ തലപ്പാവും ധരിച്ച് ആ നെഞ്ച് വിരിച്ചുള്ള ആ ഒരു ധീരതയോടെയുള്ള നടത്തം അവരിങ്ങനെ അത് കണ്ടു നിൽക്കുകയാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സന്ദർഭത്തിൽ പോലും റസൂലുള്ളാഹി അവരെ ഉപദേശിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നഹാ ലമിശ്യത്തുൻ യബഗലഹുല്ലാഹു വറസൂലുഹു ഇല്ലാ ഫീ ഹാദൽ മക്കാൻ. റസൂലുള്ളാഹി പറഞ്ഞു, ഈ രൂപത്തിലുള്ള നടത്തം, ഈ തക്കബ്ബറോടുകൂടെ അല്ലെങ്കിൽ അഹങ്കാരത്തോടു കൂടെയുള്ള ഈ രൂപത്തിലുള്ള നടത്തം അള്ളാഹുവും റസൂലും വെറുക്കുന്നതാണ്, അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ റസൂൽ ഒരു എക്സെപ്ഷൻ ആയിട്ട് പറഞ്ഞു, ഇല്ലാ ഫി ഹാദൽ മക്കാൻ, ഈ ഒരു സന്ദർഭത്തിലൊഴികെ. അതായത് യുദ്ധക്കളം എന്നുള്ളത് എക്സെപ്ഷനാണ്. നമുക്കറിയാം യുദ്ധം എന്നുള്ളത് അവിടെ ധീരതയും അതേപോലെ തന്നെ വീര്യവും ആ ഉശിരെല്ലാം കാണിക്കേണ്ട സ്ഥലമാണ്. അവിടെ വിനയവും അതല്ല മറിച്ച് ആ ധീരതയോടുകൂടെ നെഞ്ചു വിരിക്കേണ്ട സ്ഥലങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ഈ ഒരു സന്ദർഭത്തിൽ ഇതൊക്കെ മറ്റുള്ള സന്ദർഭങ്ങളിൽ ഒരിക്കലും ഈ രൂപത്തിലുള്ള നടത്തം അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്നില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് ആ ഒരു സന്ദർഭത്തിൽ പോലും റസൂലുള്ളാഹി അവരെ ഉപദേശിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ ഒരു ഉപദേശത്തിൽ നമുക്കുള്ള പാഠം, ആ ഒരു സന്ദർഭത്തിൽ പോലും റസൂലുള്ളാഹി അത് ഉപദേശിക്കുന്നുണ്ട്. കാരണം പരിശുദ്ധ ഖുർആനിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളുടെ നടത്തത്തെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ സൂറത്തുൽ ലുഖ്മാന്റെ 18-ാമത്തെ വചനത്തിൽ, വലാ തംഷി ഫിൽ അർളി മർഹ, നിങ്ങൾ പൊങ്ങച്ചത്തോടുകൂടെ തകബ്ബറോടുകൂടെ നിങ്ങൾ ഭൂമിയിലൂടെ നടക്കരുത്, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ ഇബാദുർ റഹ്മാനെ സംബന്ധിച്ച് പറഞ്ഞ അവരുടെ ക്വാളിറ്റികൾ പറഞ്ഞ സന്ദർഭത്തിൽ സൂറത്തുൽ ഫുർഖാന്റെ 63-ാമത്തെ വചനത്തിൽ ആദ്യത്തെ ക്വാളിറ്റി ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഇബാദുർ റഹ്മാനിൽ ലദീന യംഷൂന അലൽ അർളി ഹൗന, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് അവർ വിനയത്തോടുകൂടെ ഭൂമിയിലൂടെ നടക്കുന്നവരായിരിക്കും. അതാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പോൾ നടത്തം എന്നുള്ളത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. മറ്റൊരു സൈഡ് പോയിൻ്റ്, അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം, ഇന്നത്തെ മോഡേൺ സോഷ്യൽ സൈക്കോളജിസ്റ്റുകളെല്ലാം അവർ നടത്തവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അവർ പറയാറുണ്ട്. അതായത് ഒരാളുടെ പേഴ്സണാലിറ്റിയുടെ നല്ലൊരു ഭാഗം അയാളുടെ നടത്തം തന്നെ വിളിച്ചു പറയുന്നു എന്നുള്ളതാണ്. അപ്പം അതിൽ അത്തരത്തിലുള്ള നിരവധി പഠനങ്ങൾ കാണാൻ സാധിക്കും. അതിൽ വേഗത്തിലുള്ള ഫാസ്റ്റ് വാക്കേഴ്സിനെ സംബന്ധിച്ച് അവർ പറയുന്നത്, ഒരാൾ വേഗത്തിൽ നടക്കുക എന്നുള്ളത് അയാളുടെ നിരവധി പേഴ്സണാലിറ്റി ഗുണങ്ങളാണ് വിളിച്ചു പറയുന്നത്. അവർ അതായത് അത്തരം വേഗത്തിൽ നടക്കുന്ന ആളുകൾ അവർ അങ്ങേയറ്റം ധൈര്യശാലികളായിരിക്കും, അതേപോലെ തന്നെ അവർ കോൺഫിഡൻ്റ് ആയിരിക്കും, അതേപോലെ തന്നെ അവർ അങ്ങേയറ്റം ആത്മവിശ്വാസമുള്ള ആളുകളായിരിക്കും, അതേപോലെ തന്നെ അവർ വളരെ സോഷ്യലായിരിക്കും, ഉത്തരവാദിത്വ ബോധമുള്ള ആളുകൾ, അതേപോലെ തന്നെ സമയത്തിന് വില കൽപ്പിക്കുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള നിരവധി ഗുണങ്ങൾ അത്തരത്തിലുള്ള പഠനങ്ങളിലൂടെ അവർ പറയുന്നുണ്ട്. അവിടെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഇപ്പം റസൂലുള്ളാഹിൻ്റെ ശമായിലുകൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം റസൂലുള്ളാഹിൻ്റെ നടത്തവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ഉദ്ധരണികൾ, റസൂലുള്ളാഹ് അങ്ങേയറ്റം അതിവേഗത്തിൽ നടക്കുന്ന റസൂലുള്ളാഹിൻ്റെ പ്രകൃതം ആ രൂപത്തിലായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങേയറ്റം വിനയത്തോടുകൂടെ നടക്കേണ്ടവരാണ്. പക്ഷേ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു എക്സെപ്ഷനായിട്ട് ഈ ഒരു സന്ദർഭത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാറ്റി നിർത്തുകയാണ്. കാരണം യുദ്ധ സന്ദർഭമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ രൂപത്തിൽ ആ അണികളിൽ ആവേശം ഉയർത്താൻ വേണ്ടി റസൂലുള്ളാഹി ആ ഒരു ചോദ്യം, ആ വാളുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ചോദ്യമെല്ലാം നടത്തി ആ രൂപത്തിൽ ആ സൈന്യത്തെ ഒരുക്കി നിർത്തുകയാണ്. ഇനി നമ്മൾ മറുവശത്തേക്ക് നോക്കുകയാണ്. മറുവശത്ത് ഖുറൈശി സൈന്യം അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ ഒരു ഭാഗത്ത് ഖാലിദ് ബിൻ വലീദും മറുഭാഗത്ത് ഇക്രിമ ഇബ്നു അബീ ജഹലും അവരുടെ നേതൃത്വത്തിൽ ആ സൈന്യം സജ്ജമായിരിക്കുകയാണ്. ആ സൈന്യത്തിലുള്ള കാലാൾപ്പടക്ക് നേതൃത്വം നൽകുന്നത് സൊഫ്വാൻ ഇബ്നു ഉമയ്യയാണ്, ഉമയ്യ ഇബ്നു ഖലഫിൻ്റെ മകൻ. ഉമയ്യ ഇബ്നു ഖലഫ് നമുക്കറിയാം ബദറിൽ അയാൾ മുസ്ലിങ്ങൾ വധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഖുറൈശി സൈന്യത്തിലുണ്ടായിരുന്ന അംബൈത്തുകാർ റുമാത്ത് അവർക്ക് നേതൃത്വം നൽകിയത് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ ഇബ്നു അബീ റബിയാക്കാണ് അതിനുള്ള ചുമതല അബൂ സുഫിയാൻ നൽകിയത്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ആ ഖുറൈശി സൈന്യത്തിൻ്റെ പതാകവാഹകരായിരുന്നത് ആ ഖുറൈശി ഗോത്രം ബനു അബ്ദുദ്ദാർ ഗോത്രക്കാർക്കായിരുന്നു പതാക വഹിക്കാനുള്ള ചുമതല. അത് ഈ ഒരു യുദ്ധത്തിൽ മാത്രമല്ല, ജാഹിലിയ കാലം മുതലേ അത് അവർക്ക് പൂർവികമായിട്ട് കിട്ടിയ ഒരു അവകാശമാണ്. അതായത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും സീറിയയുടെ ആരംഭ ഭാഗത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഖുറൈശി എന്നുള്ളത് വലിയൊരു ഗോത്രമാണ്. അതായത് ഖുറൈശി എന്ന ആ ഒരു വൃക്ഷത്തിൻ്റെ നിരവധി ശാഖകളുണ്ട്. അതേപോലെ തന്നെ ഖുറൈശി എന്നുള്ള ആ ഒരു ഗോത്രത്തിൻ്റെ നിരവധി സബ് ട്രൈബുകൾ, ബനു ഹാഷിം, ബനു മഖ്സൂം, ബനു ഉമയ്യ, ഇതെല്ലാം ഖുറൈശികളുടെ നിരവധി സബ് ട്രൈബുകളാണ്. അതിൽ ഓരോ ഗോത്രക്കാർക്കും ഓരോ പ്രധാനപ്പെട്ട ചുമതലകൾ അവർ വിഭജിച്ച് നൽകിയിരുന്നു. നമ്മൾ നേരത്തെ സീറയുടെ ആരംഭ ഭാഗത്ത് അത് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ആ മക്കയിലേക്ക് വരുന്ന ഹാജിമാർ, നമുക്കറിയാം ഹജ്ജ്, അത് ജാഹിലിയ കാലത്തും ഹജ്ജ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങോട്ടെത്തുന്ന ഹാജിമാരെ പരിപാലിക്കുക, അവർക്ക് ഭക്ഷണം സിഖായ, അവർക്ക് ഭക്ഷണവും അതേപോലെ തന്നെ അന്നപാനീയങ്ങൾ നൽകുന്ന ചുമതല അതൊരു ഗോത്രത്തിന്, അതേപോലെ തന്നെ സൈനിക ചുമതല മറ്റൊരു ഗോത്രത്തിന്. ഇപ്പോൾ കഅബയുടെ പരിപാലനം ഇതേ രൂപത്തിൽ ഓരോന്നായിട്ട് അവർ വിഭജിച്ചിരുന്നു. അതിൽ ബനു അബ്ദുദ്ദാർ ഗോത്രത്തിന് നൽകപ്പെട്ട ചുമതല യുദ്ധത്തിൽ പതാക വഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ തന്നെയായിരുന്നു എല്ലാ യുദ്ധത്തിലും. ഇപ്പോൾ ആദ്യത്തെ യുദ്ധം ബദർ യുദ്ധത്തിലും അവർ പതാക വഹിച്ചു. പക്ഷേ ബദറിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം, ബദറിൽ അവർ യുദ്ധക്കളം വിട്ടോടി. അപ്പോൾ അബൂ സുഫിയാൻ ആ ഉഹുദിൻ്റെ യുദ്ധം ആരംഭിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പായിട്ട് അബൂ സുഫിയാൻ ആ പതാകവാഹകരായിട്ടുള്ള ബനു അബ്ദുദ്ദാർ ഗോത്രത്തിൻ്റെ അടുത്തേക്ക് അബൂ സുഫിയാൻ നടന്നു നീങ്ങി, അവരെ സമീപിച്ചുകൊണ്ട് അബൂ സുഫിയാൻ ഒന്ന് അവരെ ചൂടുപിടിപ്പിക്കാൻ വേണ്ടി അബൂ സുഫിയാൻ പറഞ്ഞു, ഏയ് ബനു അബ്ദുദ്ദാർ ഗോത്രക്കാരെ, ഓർക്കുന്നില്ലേ നിങ്ങൾ ബദറിൽ എന്താണ് നിങ്ങൾ ചെയ്തതെന്ന്? നിങ്ങൾ ആ പതാക ഇട്ട് ഓടിയതെല്ലാം നിങ്ങൾ ഓർക്കുന്നില്ലേ? അതായത് ബദറിലുള്ള ആ പരാജയത്തിൻ്റെ മൊത്തം ആ കുറ്റവും അബൂ സുഫിയാൻ ഈ ഒരു സന്ദർഭത്തിൽ അവരുടെ തലയിൽ കെട്ടിവെക്കുകയാണ്. എന്നിട്ട് അബൂ സുഫിയാൻ അവരോട് പറഞ്ഞു, പതാക വീണാൽ പിന്നെ പരാജയം എളുപ്പമാണ്. ഒന്നുകിൽ നിങ്ങൾ അർഹിക്കുന്ന രൂപത്തിൽ ആ പതാക നിങ്ങളാ ഉത്തരവാദിത്വ ബോധ്യത്തോടുകൂടി ആ പതാക ഏറ്റെടുക്കുക. ഇനി നിങ്ങൾക്ക് ആ പണി കഴിയില്ലെങ്കിൽ ഈ ഒരു സന്ദർഭത്തിൽ അത് മറ്റാരെങ്കിലും നിങ്ങൾ ഏൽപ്പിക്കുക. അപ്പം ചിന്തിച്ചു നോക്കുക, അതായത് അബൂ സുഫിയാൻ ഈ ഒരു സന്ദർഭത്തിൽ ഈ കാര്യം അബൂ സുഫിയാൻ മക്കയിൽ വെച്ചോ അല്ലെങ്കിൽ ആ യാത്രാവേളയിൽ എവിടെയെങ്കിലും വെച്ച് പറയായിരുന്നു, പക്ഷേ അവിടെ ഒന്നും പറയാതെ യുദ്ധത്തിന് തൊട്ടു മുമ്പ് പറയുന്നത് വഴി, അതായത് റിവേഴ്സ് സൈക്കോളജിയാണ്, അതുവഴി അവരെ പരമാവധി പ്രകോപിപ്പിക്കുക, അതുതന്നെയായിരുന്നു അബൂ സുഫിയാൻ്റെ ലക്ഷ്യം. അപ്പം ആ തന്ത്രം ഫലിക്കുകയും ചെയ്തു. അത് കേട്ട ഉടനെ തന്നെ ബനു അബ്ദുദ്ദാർ ഗോത്രക്കാർ അവർ കോപം കൊണ്ട് ഇളകുകയാണ്. അവർ ദേഷ്യത്തിൽ അബൂ സുഫിയാനോട് പ്രതികരിക്കുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളുടെ പതാക തിരിച്ചു ചോദിക്കുകയാണോ? ഞങ്ങളുടെ ആ ധീരത നിങ്ങൾ കാണാൻ പോവുകയാണ്. ഈ യുദ്ധക്കളത്തിൽ ഞങ്ങൾ എന്താണെന്ന്, ഞങ്ങൾ ധീരത എന്താണെന്ന് ഞങ്ങൾ ഇതാ യുദ്ധക്കളത്തിൽ കാണിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഈ ബനു അബ്ദുദ്ദാർ ഗോത്രക്കാർ അവർ ആ പതാക ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ സ്വന്തം അണികൾ ഈ രൂപത്തിൽ പ്രകോപിപ്പിച്ച് അവരെ യുദ്ധത്തിനേക്കെല്ലാം സജ്ജമാക്കിയതിന് ശേഷം അവസാനമായിട്ട് അബൂ സുഫിയാൻ ആ യുദ്ധത്തിന് തൊട്ടു മുമ്പ് അവസാനമായിട്ട് മുസ്ലിം സൈന്യത്തിനിടയിൽ ഭിന്നതയുണ്ടാക്കാനുള്ള ഒരു ഗൂഢശ്രമവും അതിനുവേണ്ടിയും അബൂ സുഫിയാൻ പരിശ്രമിക്കുന്നുണ്ട്. അത് എക്കാലഘട്ടം നമുക്കറിയാം, അന്ന് മാത്രമല്ല എക്കാലഘട്ടത്തും മുസ്ലിങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കുക എന്നുള്ളത് ശത്രുക്കൾ എക്കാലഘട്ടത്തും മുസ്ലിങ്ങൾക്കെതിരെ പ്രയോഗിച്ചൊരു ആയുധമാണ്. ഡിവൈഡ് ആൻഡ് റൂൾ, നമുക്കറിയാം, തമ്മിലടിപ്പിച്ച് ഭിന്നിപ്പിച്ച് എളുപ്പത്തിൽ കീഴടക്കുക. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല നിരന്തരം ഐക്യത്തെ സംബന്ധിച്ചും നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ പ്രാധാന്യം അള്ളാഹു സുബ്ഹാനഹു വതാല നിരന്തരം ഉണർത്താനുള്ള കാരണം. ഇപ്പോൾ മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി അബൂ സുഫിയാൻ പയറ്റിയ ഒരു ഗൂഢതന്ത്രം എന്താണെന്ന് വെച്ചാൽ, അബൂ സുഫിയാൻ അൻസാറുകളുടെ ഭാഗത്തേക്ക്, അതായത് മദീനയിലുള്ള അൻസാറുകളുടെ ഭാഗത്തേക്ക് അബൂ സുഫിയാൻ ഒരു ദൂതനയക്കുകയാണ്. അപ്പോൾ ഒരു സന്ദേശമായിട്ട് ആ ശത്രുക്കളുടെ സൈന്യത്തിൽ നിന്ന് ഒരു ദൂതൻ അൻസാറുകളുടെ ആ ഭാഗത്തേക്ക് നടന്നു നീങ്ങി അവരുടെ അടുത്ത് പോയിട്ട് അയാൾ ഉറക്ക അൻസാറുകളോട് പറഞ്ഞു, ഏയ് അൻസാറുകളെ, നിങ്ങളായിട്ട് ഞങ്ങൾ, നിങ്ങൾ മദീനക്കാരുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ രക്തമായിട്ടുള്ള ആ മക്കാരെയാണ്. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് അവരെ ഞങ്ങൾക്കായിട്ട് വിട്ടുതരിക, നിങ്ങളെ ഞങ്ങൾ ഒഴിവാക്കി തരാം, നിങ്ങളുമായിട്ട് യുദ്ധം ഏറ്റുമുട്ടുക എന്നുള്ളത് ഞങ്ങളുടെ അജണ്ടയിലില്ലാത്ത കാര്യമാണ്, നിങ്ങളായിട്ട് യുദ്ധം ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഞങ്ങൾക്കില്ല, അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ രക്തമായിട്ടുള്ള മക്കാരെ മാത്രമായിട്ട് വിട്ടുതരികയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഒഴിവാക്കി തരാം. അതായിരുന്നു അബൂ സുഫിയാൻ്റെ ദൂതൻ അവരുടെ മുന്നിൽ പോയി പറഞ്ഞത്. അതായത് എങ്ങനെയെങ്കിലും അവരെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ്. ഇപ്പോൾ വിശ്വാസം ഹൃദയത്തിലുണ്ടാക്കുന്ന ആ ബോണ്ടും അവരുടെ ആ രക്തബന്ധവും അതൊന്നും യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനുള്ള ഈമാൻ ആ സന്ദർഭത്തിൽ അബൂ സുഫിയാൻ ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അൻസാറുകൾ അത് കേട്ട ഉടനെ തന്നെ ശക്തമായിട്ടുള്ള ചുട്ട മറുപടി നൽകി അയാളെ അൻസാറുകൾ അയാളെ പറഞ്ഞേക്കാണ്. അപ്പം അയാൾ എളിപ്പനായിട്ട് തിരിച്ചു വരികയാണ്, അബൂ സുഫിയാൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പം ആ രൂപത്തിലുള്ള തന്ത്രം വില പോകില്ലെന്ന് കണ്ട സന്ദർഭത്തിൽ അബൂ സുഫിയാൻ അവസാനമായിട്ട് മറ്റൊരു ശ്രമം കൂടെ നടത്തുകയാണ്. അപ്പം ആ ഒരു ശ്രമവും അബൂ സുഫിയാൻ നേരിട്ടല്ല നടത്തുന്നത്, മറിച്ച് ആ സൈന്യത്തിലുണ്ടായിരുന്ന ശത്രു സൈന്യത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ടൊരു വ്യക്തി അയാൾ അബൂ സുഫിയാനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ഏയ് നിങ്ങൾക്ക് വേണ്ടത് അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കലല്ലേ, ആ ഒരു ജോലി വളരെ എളുപ്പത്തിൽ എനിക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം ആ രൂപത്തിലുള്ള ഒരു അവകാശവാദവുമായിട്ട് അബൂ സുഫിയാനെ ഒരാൾ സമീപിക്കുകയാണ്. ആരായിരുന്നു ആ വ്യക്തി? അയാളുടെ പേര് അബൂ ആമിർ റാഹിബ് എന്നറിയപ്പെടുന്നൊരു വ്യക്തിയാണ്. അപ്പം എന്തുകൊണ്ടാണ് അയാൾ എനിക്കത് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും എന്ന് പറയാനുള്ള കാരണം? അതറിയണമെങ്കിൽ ആദ്യം ഈ വ്യക്തിയെ സംബന്ധിച്ചൊരല്പം മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഈ വ്യക്തി മക്കാരുടെ ആ ശത്രു സൈന്യത്തോടൊപ്പം ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അയാൾ മദീന നിവാസിയായിരുന്നു. അയാൾ മദീനയിൽ ഔസ് ഗോത്രക്കാരനായിരുന്നു. ജാഹിലിയ കാലത്ത്, അതായത് റസൂലുള്ള ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ്, ആ മദീനയിൽ ആ സമൂഹത്തിൽ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ഔസ് ഗോത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു ഈ അബൂ ആമിർ റാഹിബ്. റാഹിബ് എന്നുള്ള പദത്തിനർത്ഥം പുരോഹിതൻ, സന്യാസി എന്നുള്ളതാണ്. അതായത് ആ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു പുരോഹിതനായിരുന്നു, മദീനയിൽ സർവ്വ ആളുകളാലും ആദരിക്കപ്പെടുന്നൊരു വ്യക്തിത്വമായിരുന്നു. പിന്നീട് റസൂലുള്ള മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് വന്ന ഉടനെ റസൂലുള്ളാനോടും ഇസ്ലാമിനോടുള്ള വിരോധം കാരണം അയാൾ മദീനയിൽ നിന്നും മെല്ലെ മക്കയിലേക്ക് താമസം മാറാണ്. അങ്ങനെയാണ് അയാൾ മക്കയിലെത്തുന്നത്. അപ്പോൾ അയാൾ ആ പോകുന്ന സമയം വരെ സമൂഹത്തിലെല്ലാവരാലും ആദരിക്കപ്പെടുന്ന അയാളുടെ വാക്കിന് അയാൾ പറഞ്ഞാൽ മറ്റുള്ള ആളുകളെല്ലാം കേൾക്കുന്ന രൂപത്തിലായിരുന്നു. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഈ ഒരു സന്ദർഭത്തിലും അയാൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ അയാൾ പോയതിന് ശേഷം പിന്നീടുള്ള ആ രണ്ട് വർഷക്കാലം മദീനയിൽ വന്ന മാറ്റങ്ങൾക്കൊന്നും അയാൾ സാക്ഷിയായിരുന്നില്ല. ഏതായിരുന്നാലും അയാൾ അവരായിട്ട് സംസാരിക്കാൻ പോകണം. പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഈ ഒരു വ്യക്തി, അതായത് അബൂ ആമിർ റാഹിബ്, അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ്. യഥാർത്ഥത്തിലുള്ള പേര് അബ്ദു അമ്രുബിനു സൈഫി. അബ്ദു അമ്രുബിനു സൈഫി എന്നുള്ള ആ വ്യക്തിയുടെ, അയാളുടെ ഒരു മകൻ മുസ്ലിം പക്ഷത്തുണ്ട്. മുസ്ലിം പക്ഷത്തുള്ള അയാളുടെ മകൻ പ്രസിദ്ധമാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഹൻദല ഇബ്നു അബി ആമിർ, അതായത് ആ മണിയറയിൽ നിന്നും യുദ്ധക്കളത്തിലേക്ക് കുതിച്ച ഹൻദല റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. പിന്നീട് ഉഹദ് യുദ്ധാനന്തരം ഖസീലുൽ മലായിക്ക എന്നുള്ള അപരനാമത്തിലെല്ലാം അറിയപ്പെടാൻ പോകുന്ന ഹൻദല റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി, അതായത് അബു ആമിർ റാഹിബ്, അയാൾ ആ അബൂ സുഫിയാനോട് ഞാൻ അവരെ ഭിന്നിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് അയാൾ ആ ഔസ് ഗോത്രക്കാരോട്, അൻസാറുകളോട് സംസാരിക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് നടന്നു നീങ്ങാണ്. അങ്ങനെ അയാൾ അവിടെ പോയി ആ മദീനക്കാരോട്, ഏയ് ഔസ് ഗോത്രക്കാരെ, ആരാണ്, ഞാൻ അബൂ ആമിറാണെന്ന് പറഞ്ഞ ഉടനെ തന്നെ അയാൾ പറഞ്ഞു തീർക്കാം, ബാക്കിയുള്ള കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്ന മദീനക്കാർ അയാളെ ശക്തമായിട്ടുള്ള, വളരെ പരുഷമായിട്ടുള്ള ഭാഷയിൽ അവരെ ആക്ഷേപിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, നിങ്ങൾ അബൂ ആമിർ റാഹിബ് അല്ല, നിങ്ങൾ അബൂ ആമിർ അൽ ഫാസിഖാണ്, ആ റാഹിബിൻ്റെ ഓപ്പോസിറ്റ്, നിങ്ങൾ അബൂ ആമിർ അൽ ഫാസിഖാണ്, നിങ്ങളൊന്നും പറയേണ്ടതില്ല, ഞങ്ങൾക്ക് കേൾക്കേണ്ടതില്ലെന്നെല്ലാം പറഞ്ഞ് ശക്തമായിട്ടുള്ള ഭാഷയിൽ അയാളെ ആക്ഷേപിച്ചുകൊണ്ട് അയാളെ മടക്കി അയക്കുകയാണ്. അയാൾ വളരെ നിരാശയോടുകൂടെ അബൂ സുഫിയാൻ്റെ അടുത്തേക്ക് തിരിച്ചു വരികയാണ്. എന്നിട്ട് അയാൾ അബൂ സുഫിയാനോട് പറഞ്ഞു, എൻ്റെ ജനതക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഈ രൂപത്തിലൊന്നും ആയിരുന്നില്ല, ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കുമായിരുന്നു, പക്ഷേ അവരെ ആരോ അല്ലെങ്കിൽ അവർ വഴിപിടച്ച് പോയിട്ടുണ്ട്, അവർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള ആ ന്യായമെല്ലാം പറഞ്ഞ് അയാൾ അയാളുടെ ആ ഒരു ആ ജാള്യതയെല്ലാം മറച്ചു വെച്ച് അയാൾ ആ സൈന്യത്തിലേക്ക് തന്നെ നടന്നു നീങ്ങുകയാണ്. അപ്പോൾ ഈ രൂപത്തിൽ ഭിന്നിപ്പിക്കാനുള്ള ഒരു ശ്രമം അബൂ സുഫിയാൻ അവിടെ നടത്തി നോക്കി, അത് പരാജയപ്പെടുകയാണ്. അതേപോലെ തന്നെ ഖുറൈശി സൈന്യത്തിൽ ആ പുരുഷന്മാരോടൊപ്പം തന്നെ ഒരു പെൺപടയും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു അബൂ സുഫിയാൻ്റെ ഭാര്യ ഹിന്ദ് ബിൻത് ഉത്ബയുടെ നേതൃത്വത്തിൽ ഒരു പെൺപടയും ആ ഖുറൈശി സൈന്യത്തോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ യുദ്ധത്തിന് തൊട്ടു മുമ്പായിട്ട് ആ യോദ്ധാക്കളുടെ അണികൾക്കിടയിലൂടെ ദഫും മുട്ടി ഓടി നടന്ന് ആ പുരുഷന്മാരെ യുദ്ധസജ്ജരാക്കാൻ, അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി മനോഹരമായിട്ടുള്ള ചില കവിതാ ശകലങ്ങൾ അവർ അവിടെ ഉരുവിട്ടുകൊണ്ടിരുന്നു. സീറത്ത് ഇബ്നു ഹിഷാമിൽ അദ്ദേഹം അത് ഉദ്ധരിക്കുന്നുണ്ട്. ആദ്യം അവർ ആ പതാകവാഹകരായിട്ടുള്ള ബനു അബ്ദുദ്ദാർ ഗോത്രക്കാരെ സമീപിച്ചുകൊണ്ട് അവരെ വാഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ധീരവീര കഥകൾ അനുസ്മരിച്ചുകൊണ്ടുള്ള കവിതാ ശകലങ്ങൾ, ഈ അബ്ദുദ്ദാർ സന്തതികളെ, നിങ്ങളാണ് ഞങ്ങളുടെ നാടിൻ്റെ സംരക്ഷകർ, നിങ്ങൾ ഞങ്ങളെ യുദ്ധക്കളത്തിൽ സംരക്ഷിക്കുക, അതേ രൂപത്തിലുള്ള കവിതാ ശകലങ്ങൾ, അതേപോലെ തന്നെ ചില വികാരം കൊള്ളുന്ന ചില വരികളും അവർ ഉദ്ധരിക്കുന്നുണ്ട്. ഇൻ തുഖ്ബിലു നുഖാനിഖ് ഔ തുദുബിറു നുഫാരിഖ്, നിങ്ങൾ പൊരുതി വിജയിച്ച് ആ യുദ്ധത്തിൽ വിജയിച്ച് നിങ്ങൾ തിരിച്ചു വന്നാൽ ഞങ്ങൾ നിങ്ങളെ ആലിംഗനം ചെയ്യും, നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി മെത്തകൾ വിരിക്കും, അതല്ല ഇനി നിങ്ങൾ യുദ്ധക്കളത്തിൽ പിന്തിരിഞ്ഞോടി പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൈയൊഴിയും, ഈ രൂപത്തിലുള്ള ഉത്തേജിപ്പിക്കുന്ന രൂപത്തിലുള്ള കവിതാ ശകലങ്ങൾ അവിടെ ആ സ്ത്രീകൾ അവിടെ ഉരുവിടുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ അവർ ഇതേ രൂപത്തിൽ സ്ത്രീകളെ അല്ലെങ്കിൽ ഭാര്യമാരെ കൂടെ കൊണ്ടുവരാനുള്ള ഒരു കാരണം ഇതന്നെയായിരുന്നു. അവരെ എല്ലാ അർത്ഥത്തിലും യുദ്ധക്കളത്തിൽ ധീരമായി പോരാടാൻ വേണ്ടിയുള്ള ഒരു മോട്ടിവേഷൻ എന്നുള്ള നിലക്ക് തന്നെയായിരുന്നു അവർ ഈ പെൺപടയെ കൂടെ കൂട്ടിയിരുന്നത്. അപ്പോൾ അവരും അവരുടെ ആ ദൗത്യം ഒരു ഭാഗത്ത് നിർവഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് ആ ഇരുവിഭാഗവും യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ യുദ്ധം ആരംഭിക്കുകയാണ്. അക്കാലത്ത് അറേബ്യൻ യുദ്ധത്തിൽ നമുക്കറിയാം ഏതൊരു യുദ്ധത്തിൻ്റെയും ആരംഭത്തിൽ ദ്വന്ദ്വയുദ്ധം മുബാർദകളാണ്, ബദറിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ആ രൂപത്തിൽ അവിടെ യുദ്ധക്കളത്തിൽ അതിനുവേണ്ടി തിരികൊളുത്തുന്നത് ഖുറൈശികളുടെ ഒരു പതാകവാഹകനാണ്, അതായത് ഖുറൈശി പതാകവാഹകൻ ബനു അബ്ദുദ്ദാർ ഗോത്രത്തിൽപ്പെട്ട ത്വൽഹ ഇബ്നു അബീ ത്വൽഹയാണ്. അയാൾ ധീരനായിട്ടുള്ള യോദ്ധാവാണ്, ഖുറൈശികളുടെ ഭാഗത്തുള്ള ധീരനായിട്ടുള്ള ഒരു അശ്വഭടനാണ്. അയാൾ ഒരൊട്ടകപ്പുറത്ത് കയറി മുസ്ലിങ്ങളുടെ ഭാഗത്തേക്ക് വന്ന അയാൾ മുസ്ലിങ്ങളെ ദ്വന്ദ്വയുദ്ധത്തിന് വേണ്ടി വെല്ലുവിളിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അയാൾ വളരെ ശക്തനായിട്ടുള്ള യോദ്ധാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളെ നേരിടാൻ പലരും ഒന്ന് അറച്ച സന്ദർഭത്തിൽ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, മറ്റൊരു റിപ്പോർട്ടിൽ അലിബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു സിംഹത്തെ പോലെ അയാളുടെ മേലേക്ക് ചാടി വീഴാണ്. അങ്ങനെ നിമിഷ നേരം കൊണ്ട് ആ ത്വൽഹ ഇബ്നു അബീ ത്വൽഹയെ അലിബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വകവരുത്താണ്. ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു ദൃശ്യം കണ്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് ഇത്രയും ധീരനായിട്ട് വെല്ലുവിളിച്ച് നിമിഷ നേരം കൊണ്ട് അയാളുടെ കഥ കടിച്ച ആ സീന് കണ്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടുകൂടെ തക്ബീർ മുഴക്കി, അള്ളാഹു അക്ബർ. റസൂലുള്ളാഹിൻ്റെ ആ തക്ബീർ കേട്ട സന്ദർഭത്തിൽ ആ മുസ്ലിം അണികൾ മുഴുവൻ ഉറക്കെ തക്ബീർ വിളിക്കുകയാണ്. അതോടെ ആ ദ്വന്ദ്വ യുദ്ധത്തോടുകൂടെ ആ യുദ്ധം ആരംഭിക്കുകയാണ്. ഒരു തീ പോലെ ആ യുദ്ധം കത്തിപ്പടരാണ്. ഇപ്പോൾ മുസ്ലിങ്ങളുടെ ഒരു ഭാഗം മുഴുവൻ ആ ബനു അബ്ദുദ്ദാർ ഗോത്രക്കാരെയാണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം അവരാണ് പതാകവാഹകർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പതാക വീണു കഴിഞ്ഞാൽ യുദ്ധത്തിൽ അത് സിംബോളിക്കായിട്ട് പരാജയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ട് പ്രധാനപ്പെട്ട മുസ്ലിം യോദ്ധാക്കളെല്ലാം ആ ബനു അബ്ദുദ്ദാർ ഗോത്രക്കാരെ ഫോക്കസ് ചെയ്താണ് യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ആ പതാകവാഹകനായിട്ടുള്ള ആദ്യത്തെ വ്യക്തിയെ ത്വൽഹ ഇബിൻ അബീ ത്വൽഹയെ അലി ഇബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ സുബൈർ ഇബിൻ അവ്വാം റളിയല്ലാഹു അൻഹു കീഴടക്കി. അതിനുശേഷം അയാളുടെ കയ്യിൽ നിന്നും ആ പതാക ഏറ്റെടുക്കുന്നത് അതേ ഗോത്രത്തിൽപ്പെട്ട അയാളുടെ മറ്റൊരു സഹോദരൻ അബൂ ഷൈബ ഉസ്മാൻ ബിൻ അബീ ത്വൽഹ, അതായത് അയാളുടെ മറ്റൊരു സഹോദരനാണ് ആ പതാക ഏറ്റെടുത്തത്. അയാൾ പതാക ഏറ്റെടുത്ത ഉടനെ തന്നെ ഹംസ റളിയല്ലാഹു അൻഹു അസദുല്ലാഹി വറസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂലിലെയും സിംഹം എന്നറിയപ്പെടുന്ന ആ ധീരനായിട്ടുള്ള യോദ്ധാവ് ഹംസ റളിയല്ലാഹു അൻഹു അയാളുടെ മേലേക്ക് ചാടി വീഴാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരൊറ്റ വെട്ടിന് തന്നെ അയാളുടെ കഥയും കഴിയാണ്. ഉടനെ തന്നെ പതാക അടുത്ത വ്യക്തി, അതായത് രണ്ടാമത്തെ വ്യക്തിയും അവിടെ വീണു. മൂന്നാമതായിട്ട് അയാളുടെ മറ്റൊരു സഹോദരൻ അബൂ സഅദ് ബിൻ അബീ ത്വൽഹ, അയാളാണ് മൂന്നാമതായിട്ട് പതാക ഏറ്റെടുക്കുന്നത്. അയാൾ ചിന്തിച്ചു നോക്കുക, അതായത് ഈ ബനു അബ്ദുദ്ദാർ ഗോത്രത്തിൽപ്പെട്ട ഓരോ സഹോദരങ്ങൾ മാറി മാറി ആ പതാക ഏറ്റെടുക്കുകയാണ്. അപ്പോൾ മൂന്നാമത്തെ വ്യക്തി ആ പതാക ഏറ്റെടുത്ത ഉടനെ തന്നെ മുസ്ലിങ്ങളുടെ ഭാഗത്തുള്ള ഒരു സമർത്ഥനായിട്ടുള്ള അമ്പെയ്ത്തുകാരൻ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു, പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബിയാണ് അയാൾ, ആ സഅദ് റളിയല്ലാഹു അൻഹു അതായത് മൂന്നാമത്തെ വ്യക്തിക്ക് നേരെ അമ്പെയ്തു. ആ അമ്പ് ഉന്നം തെറ്റിയില്ല, നേരെ അയാളുടെ തൊണ്ടക്കുടിയിൽ പതിച്ച് അയാളും നിലം പതിക്കുകയാണ്. ഈ രൂപത്തിൽ മാറി മാറി ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് ആറോളം ആളുകളിലേക്ക് ആ കൊടി കൈമാറ്റം ചെയ്യപ്പെട്ടു. ആ ആറാളെയും ബനു അബ്ദുദ്ദാർ ഗോത്രത്തിൽപ്പെട്ട ആറാളെയും മുസ്ലിങ്ങൾ വകവരുത്താണ്. പ്രത്യേകം മനസ്സിലാക്കുക, ഈ ആറാളും ബനു അബ്ദുദ്ദാറിൽ അബൂ ത്വൽഹയുടെ സന്തതികളാണ്. ആറാളുടെയും പേരിൻ്റെ അവസാനം ഇബിൻ അബീ ത്വൽഹ കാണാൻ സാധിക്കും. ആറാളെയും മുസ്ലിങ്ങൾ വകവരുത്തി. ഈ ആറാളുകളും ആ പതാകയ്ക്ക് ചുറ്റും അവിടെ മരണപ്പെട്ട് കിടക്കുകയാണ്. അതിനുശേഷം ഉടനെ തന്നെ മറ്റൊരാൾ ബനു അബ്ദുദ്ദാറിൽപ്പെട്ട മറ്റൊരു വ്യക്തി വന്ന് ആ പതാക ഏറ്റെടുത്തു. അവരെയും ഹംസ റളിയല്ലാഹു അൻഹു അതേപോലെ തന്നെ അലീബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും വീണ്ടും പതാക ഏറ്റെടുക്കുന്ന ഓരോ ആളുകളെയായിട്ട് വധിക്കുകയാണ്. അങ്ങനെ ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് ആ പതാക വഹിക്കുന്ന ബനു അബ്ദുദ്ദാർ ഗോത്രത്തിലെ 10 ആളുകളെയും മുസ്ലിങ്ങൾ ഒരല്പനേരം കൊണ്ട് തന്നെ വകവരുത്താണ്. അവസാനം ആ ഗോത്രത്തിൽ പിന്നീട് പതാകവാഹകരായിട്ട് ആരുമില്ല. അവസാനം ആ ഗോത്രത്തിൽപ്പെട്ട അവരുടെ ഒരു അബിസീനിയൻ അടിമ, സുആബ് എന്നുള്ള പേരിലുള്ള ഒരു അടിമ, അയാൾ പതാക വഹിക്കാൻ ശ്രമിച്ചെങ്കിലും അയാളെയും മുസ്ലിങ്ങൾ വകവരുത്താണ്. അതോടുകൂടെ ആ ഖുറൈശികളുടെ പതാക നിലത്ത് വീഴാണ്. പിന്നീട് അത് വഹിക്കാൻ ബനു അബ്ദുദ്ദാർ ഗോത്രത്തിൽ ഒരാളുണ്ടായിരുന്നില്ല. അപ്പോൾ പതാക വീഴുക എന്ന് പറയുന്നത് യുദ്ധത്തിലെ പരാജയത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഒരു സൈനാണ്. ഈ രൂപത്തിൽ മുസ്ലിം സൈന്യം ഒരു ഭാഗത്ത് ആ പതാകവാഹകരിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ മറുഭാഗത്ത് ആ രണാംഗണത്തിൽ പൊരിഞ്ഞ സംഘടന നടന്നുകൊണ്ടിരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാം ധീരമായി യുദ്ധക്കളത്തിൽ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ പ്രത്യേകമായിട്ട് പരാമർശിക്കേണ്ടത്, ഹംസ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇൻഷാല്ലാഹ് ഈ ഒരു യുദ്ധത്തിൽ ഷഹീദാവാൻ പോവാണ്. ഇൻഷാല്ലാഹ് അത് അടുത്ത ഭാഗത്ത് നമ്മൾ വിശദീകരിക്കുന്നതാണ്. അപ്പം അതിനു മുമ്പ് തന്നെ ആ യുദ്ധത്തിൻ്റെ ആരംഭ ഭാഗത്ത് നിമിഷ നേരം കൊണ്ട് 30 ആളുകളെയാണ് ഹംസ റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്ക് വകവരുത്തുന്നത്. ആ രൂപത്തിൽ ധീരമായി അവർ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അവരോടൊപ്പം തന്നെ യുദ്ധക്കളത്തിൽ ധീരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു വ്യക്തിയെ പ്രത്യേകമായിട്ട് പരാമർശിക്കേണ്ടതുണ്ട്. അത് അബൂ ദുജാന റളിയല്ലാഹു അൻഹു ആണ്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു അബൂ ദുജാന റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ ആ വാള്, എൻ്റെ വാൾ ആരേറ്റെടുക്കുമെന്ന് റസൂലുള്ളാഹ ചോദിച്ച സന്ദർഭത്തിൽ അവസാനമായിട്ട് ആ വാൾ ഏറ്റുവാങ്ങിയ വ്യക്തിയാണ്. ഇപ്പോൾ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. നേരത്തെ ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു പ്രത്യേകം ഓർത്തു വെക്കാൻ, സുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആ വാൾ ആരേറ്റെടുക്കുമെന്ന് ചോദിച്ച സന്ദർഭത്തിൽ ഞാനായിരുന്നു ആദ്യം ഞാൻ അത് ഏറ്റുവാങ്ങാമെന്ന് പറഞ്ഞത്. ആ സന്ദർഭത്തിലും എനിക്ക് നൽകാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അബൂ ദുജാനക്കാണ് അവസാനം ആ വാൾ നൽകിയത്. ആ സന്ദർഭത്തിൽ ഫഖുൽതു ഫീ നഫ്സി അന ഇബ്നു സഫിയ, ഞാൻ സഫിയ അതായത് ബിൻതു അബ്ദുൽ മുത്തലിബ്, സഫിയ ബിൻതു അബ്ദുൽ മുത്തലിബ് അമ്മത്ത് റസൂലുള്ളാഹ, അതായത് റസൂലുള്ളാഹിൻ്റെ അമ്മായിയായിട്ടുള്ള സഫിയ റളിയല്ലാഹു അൻഹയുടെ പുത്രനാണ് ഞാൻ. അതേപോലെ തന്നെ ഞാൻ ഖുറൈശിയാണ്, ധീരനായിട്ടുള്ള യോദ്ധാവാണ്. ഇതെല്ലാം ആയിട്ടും എന്തുകൊണ്ടാണ് റസൂലുള്ളാഹ എനിക്ക് ആ വാൾ നൽകാതിരുന്നതെന്നുള്ള ഒരു സംശയം ആ സന്ദർഭത്തിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരം കണ്ടെത്താൻ വേണ്ടി ഞാൻ യുദ്ധക്കളത്തിൽ അബൂ ദുജാനയെ ഞാൻ അയാളറിയാതെ ഞാൻ ഫോളോ ചെയ്തു. ആ സന്ദർഭത്തിൽ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, യുദ്ധക്കളത്തിൽ അയാളുടെ ആ പോരാട്ടം കണ്ട സന്ദർഭത്തിൽ എനിക്ക് അതിനുള്ള ഉത്തരം ലഭിച്ചു. കാരണം ആ മരണത്തിൻ്റെ അമാമത്തുൽ മൗത്ത്, ആ മരണത്തിൻ്റെ തലപ്പാവ്, ആ ചുവന്ന തലപ്പാവും ധരിച്ച് അബൂദുജാന യുദ്ധക്കളത്തിൽ അതിവേഗത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. മുന്നിൽ കാണുന്ന ഒരാളെയും അയാൾ വിടുന്നുണ്ടായിരുന്നില്ല. തൻ്റെ വാളിന് മുന്നിൽ വരുന്ന ഏതൊരാളെയും വകവരുത്തിക്കൊണ്ട് ഒരു കൊടുങ്കാറ്റ് പോലെ യുദ്ധക്കളത്തിൽ അബൂദുജാന പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇബ്നു കസീർ അതേപോലെ തന്നെ സീറത്ത് ഇബ്നു ഹിഷാമിലെല്ലാം കാണാൻ സാധിക്കും. സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു തുടരാണ്. അങ്ങനെ യുദ്ധക്കളത്തിൽ ഒരല്പം ഞാൻ അയാളെ വീട്ടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ യുദ്ധക്കളത്തിൽ മുസ്ലിങ്ങൾക്ക് വലിയൊരു തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശത്രുപക്ഷത്തിലുള്ളൊരു വ്യക്തി ഉണ്ടായിരുന്നു. അയാളെ കീഴടക്കാൻ ഒരാൾക്കും സാധിക്കുന്നില്ല. അയാൾ മുസ്ലിങ്ങളെ അതിശക്തമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ പ്രാർത്ഥിച്ചു, ദഅവത്തുല്ലാഹ യജ്മഅ ബൈനഹുമ അതായത് ആ വ്യക്തിയെ അബൂദുജാന ഒന്ന് കണ്ടുമുട്ടണേ എന്ന് ഞാൻ ആ യുദ്ധക്കളത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഉടനെ തന്നെ അള്ളാഹു സുബ്ഹാന തആല ആ പ്രാർത്ഥന സ്വീകരിച്ചു. ഏറെ നേരം വൈകാതെ തന്നെ ആ വ്യക്തി, അതായത് ശത്രുപക്ഷത്ത് ധീരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന ആ വ്യക്തി, അബൂദുജാനയുടെ മുന്നിൽ പെട്ടു. പിന്നീട് ഏറെ സമയം വേണ്ടി വന്നില്ല, ഉടനെ തന്നെ അയാൾ നിലംപതിച്ച് അബൂദുജാന അയാളെയും കീഴടക്കി. അതേപോലെ തന്നെ സീറത്ത് ഇബ്നു ഹിഷാമിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് അബൂദുജാന തന്നെ പറയുന്ന മറ്റൊരു സംഭവം. യുദ്ധക്കളത്തിൽ ശത്രുപക്ഷത്തുള്ള ഒരാൾ മറ്റുള്ള ആളുകളെല്ലാം യുദ്ധത്തിനൊരുക്കുന്നതായിട്ടും യുദ്ധക്കളത്തിൽ ശക്തമായി പോരാടുന്നതായിട്ടെല്ലാം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പം ഞാൻ അയാളെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങി. ഞാൻ അവസാനം അയാളുടെ മുമ്പിലെത്തിയ സന്ദർഭത്തിൽ ഞാൻ അയാളെ വെട്ടാൻ വേണ്ടി വാളോങ്ങിയ സന്ദർഭത്തിൽ ഹിയ അവൾ തിരിഞ്ഞു. അതൊരു സ്ത്രീയായിരുന്നു. അവൾ നിലവിളിച്ചുകൊണ്ട് വൽവല, അതായത് നിലവിളിച്ച് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞ് നോക്കിയ സന്ദർഭത്തിൽ അതൊരു പുരുഷനായിരുന്നില്ല, അത് സ്ത്രീയായിരുന്നു. ആരായിരുന്നു ആ സ്ത്രീ? അത് ശത്രുപക്ഷത്തിൻ്റെ ആ തലവനായിരുന്ന അബൂ സുഫിയാൻ്റെ ഭാര്യ ഹിന്ദ് ബിന്തു ഉത്ബയായിരുന്നു. അവളും ആ യുദ്ധക്കളത്തിൽ പോരാടുന്നുണ്ടായിരുന്നു. അപ്പോൾ അബൂദുജാന പറയാണ്, റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ആ സ്ത്രീയാണെന്ന് കണ്ട സന്ദർഭത്തിൽ ഞാൻ എൻ്റെ വാള് ഞാൻ പിൻവലിച്ചു. ഫഅക്രംതു സൈഫ റസൂലില്ലാഹി അൻ അദ്രിബ ബിഹി ഇംറഅത്തൻ, അതായത് റസൂലുള്ളാഹിൻ്റെ ആ വാള് കൊണ്ട് ഒരു സ്ത്രീയെ വധിക്കാൻ അത് ആ വാളിനോടുള്ള അനാദരവാണെന്ന് കരുതി ഞാൻ ആ വാള് പിൻവലിച്ചു. സുബ്ഹാനല്ലാഹ്, മനോഹരമായിട്ടുള്ളൊരു കാര്യം ചിന്തിച്ചു നോക്ക്. അതായത് യുദ്ധമാണ് ഇവിടെ അരങ്ങേറുന്നത്. അതും മുന്നിൽ കിട്ടിയ വ്യക്തി, അത് അവർ പ്രധാനപ്പെട്ട ആ ശത്രുപക്ഷത്തെ നേതാവിൻ്റെ ഭാര്യയാണ്. അതുമാത്രമല്ല, ഖുറൈശികളോടൊപ്പം വന്ന ആ പെൺപടയുടെ നേതാവാണ്. അതുമാത്രമല്ല, പിന്നീട് നമുക്കറിയാം, ഒരല്പം കൂടെ കഴിഞ്ഞാൽ ഹിന്ദു ചെയ്യാൻ പോകുന്ന ക്രൂരകൃത്യങ്ങളെല്ലാം നമുക്കറിയാം. ഹംസ റളിയല്ലാഹു അൻഹുവായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നതാണ്. ഇത്രയും ശത്രുത മുസ്ലിങ്ങളോട് വെച്ച് പുലർത്തുന്ന ആ സ്ത്രീയെ മുന്നിൽ കിട്ടിയ സന്ദർഭത്തിലും അബൂദുജാന അവളെ ആ വാളുകൊണ്ട് വധിക്കുന്നില്ല. കാരണം അത് ആ വാളിന് നൽകുന്ന അനാദരവാണെന്ന് അവർ മനസ്സിലാക്കുകയാണ്. ഇത് സ്വന്തമായിട്ട് മനസ്സിൽ തോന്നുന്നതല്ല, മറിച്ച് തീർച്ചയായിട്ടും ആ രൂപത്തിലുള്ളൊരു ചിന്ത മനസ്സിൽ വരണമെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകിയ ആ തർബിയത്തിൻ്റെ ഭാഗമായിരിക്കണം, തീർച്ചയാണ്. അപ്പോൾ ഞാനിത് പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്യാനുള്ള കാരണം, പൊതുവെ ഇസ്ലാമിനെതിരെ ഈ രൂപത്തിലുള്ള ആരോപണങ്ങൾ, സ്ത്രീയായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങൾ വരാറുണ്ട്. യുദ്ധക്കളത്തിൽ പോലും ഇത്രയും വലിയ ശത്രുവിനെ അവരെ കാണുന്ന സന്ദർഭത്തിൽ അവരോട് സ്വീകരിച്ച സമീപനമെല്ലാം നിരവധി കാര്യങ്ങളാണ് വിളിച്ചോതുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ആ യുദ്ധത്തിൻ്റെ ആദ്യ പകുതിയിൽ എല്ലാ അർത്ഥത്തിലും മുസ്ലിങ്ങൾക്കായിരുന്നു യുദ്ധക്കളത്തിൽ ആധിപത്യം. ആ ഖുറൈശികളുടെ പതാക അവിടെ വീണു, നേരത്തെ നമ്മൾ പറഞ്ഞു. അതുമാത്രമല്ല, പരാജയം മുന്നിൽ കണ്ട ഖുറൈശികൾ യുദ്ധക്കളം വിട്ട് ഓടുന്നതായിട്ട് കാണാൻ സാധിക്കും. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു സ്വഹീൽ ബുഖാരി തന്നെ കടന്നു വരുന്ന ഉദ്ധരണിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, വല്ലാഹി റഅയ്തു നിസാ, ഞാൻ ശത്രുപക്ഷത്തുള്ള സ്ത്രീകൾ ഓടുന്നതായിട്ട് ഞാൻ കണ്ടു. ഏത് രൂപത്തിലെന്ന് വെച്ചാൽ അവരുടെ വസ്ത്രങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച് അവരുടെ ആ പാദസരവും കണങ്കാലുകളും വെളിവാക്കുന്ന രൂപത്തിൽ അത് വെളിവാക്കിക്കൊണ്ട് അവരാ യുദ്ധക്കളം വിട്ട് ഓടുന്നതായിട്ട് ഞാൻ കണ്ടു അദ്ദേഹം പറയുകയാണ്. അതായത് പ്രത്യേകം മനസ്സിലാക്കുക, സ്ത്രീകൾ എന്നുള്ളത് ആ സൈന്യത്തിൻ്റെ ഏറ്റവും പിന്നിലുള്ള റോയിലായിരിക്കും സ്ത്രീകളുണ്ടാവുക. അപ്പോൾ സ്ത്രീകൾ ഓടിയെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മുന്നിലുള്ള ആളുകളെല്ലാം ആ യുദ്ധക്കളം വിട്ട് ഓടിയിരിക്കണം. അപ്പം എല്ലാ അർത്ഥത്തിലും മുസ്ലിങ്ങൾക്ക് ആധിപത്യം ആ ഉഹുദിൻ്റെ ആദ്യ പകുതിയിൽ ലഭിക്കുകയാണ്. അവർ യുദ്ധക്കളം വിട്ട് ഓടുകയാണ്. പക്ഷേ നമുക്കറിയാം, പിന്നീട് ആ യുദ്ധം മുസ്ലിങ്ങൾക്ക് തിരിച്ചടിയായി മാറുകയാണ്. എങ്ങനെയാണ് മാറിയത്, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളും അതിലുള്ള നിരവധി പാഠങ്ങളും അതെല്ലാം ഇൻഷാല്ലാ തുടർന്നുള്ള ഭാഗത്ത് നമ്മൾ വിശദീകരിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാന തആല അവൻ്റെ പ്രവാചകൻ്റെയും അതേപോലെ തന്നെ ആ അനുയായികളുടെയെല്ലാം ചരിത്രം അത് ആഴത്തിൽ മനസ്സിലാക്കാനും അതനുസരിച്ച് ആ ജീവിതത്തിലുടനീളം അത് ഉൾക്കൊള്ളാനും നാളെ അവരോടൊപ്പം ആ സ്വർഗ്ഗലോകത്ത് ഒരുമിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.